الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിലെ 113-ാമത്തെ സൂറത്താണ് സൂറത്തു അൽ ഫലഖ്. ഈ സൂറത്ത് അൽ മുഅവ്വിദതൈൻ അല്ലെങ്കിൽ അൽ മുഅവ്വിദതാനി എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ രണ്ട് സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മന്ത്രിക്കുന്നതിന് വേണ്ടി പഠിപ്പിച്ചു തന്ന മുഅവ്വിദതാനി എന്ന രണ്ട് സൂറത്തുകളിൽ ഉൾപ്പെടുന്ന സൂറത്താൻ. ഈ സൂറത്ത് അതിനോടൊപ്പം സൂറത്തുൻ നാസ് ഈ രണ്ട് സൂറത്തുകളും നിസ്കാരത്തിൻ്റെ അവസാനങ്ങളിലും അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളുടെ സന്ദർഭങ്ങളിലും ഉറങ്ങാൻ കിടക്കുന്ന വേളയിലുമൊക്കെ ചൊല്ലുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സൂറത്ത് അവതരിക്കാനുള്ള കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ലബീദ് ഇബ്നുൽ അഅ്സം എന്ന യഹൂദനായ ഒരുത്തൻ അള്ളാഹുവിൻ്റെ റസൂലിനെതിരെ സിഹർ ചെയ്യുകയും മാരണം ചെയ്യുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സിഹർ ബാധിക്കുകയും അതുകൊണ്ട് ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്ത സന്ദർഭത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചത്. ആ സിഹർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൊലപ്പെടുത്തുന്നതിനു വേണ്ടി ചെയ്ത സിഹറായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളയെ സംരക്ഷിക്കുകയും ആ സിഹറിന്റെ കാഠിന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കുറക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ വഹീനെ അത് ബാധിച്ചിട്ടില്ല. അവിടുത്തെ ബുദ്ധിയെയോ അവിടുത്തെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെയോ ഒന്നും അത് ബാധിച്ചില്ല. മറിച്ച് അവിടുത്തേക്ക് ചില കാര്യങ്ങൾ ചെയ്തു എന്ന് തോന്നും, അത് ചെയ്തിട്ടുണ്ടായിരിക്കുകയില്ല. ഇങ്ങനെ ചില ഓർമ്മയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ മാത്രമാണ് ആ സിഹർ കൊണ്ട് സാധിച്ചത്. എന്നാൽ അവരാകട്ടെ യഹൂദരാകട്ടെ ഈ സിഹർ ചെയ്തത് അള്ളാഹുവിൻ്റെ റസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊലപ്പെടുത്തുന്നതിനു വേണ്ടിയായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ സിഹറിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഫലഖ്. അതുകൊണ്ടാണ് ഈ സൂറത്തിൽ സിഹറിനെ കുറിച്ചുള്ള പരാമർശം വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയവും പേടിയും വർദ്ധിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ സൂറത്ത് പാരായണം ചെയ്യാൻ സഹാബികളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഉഖ്ബത്ത് ഇബ്നു ആമിറിന്റെ ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം ഞങ്ങൾ യാത്ര ചെയ്യുന്നതിനിടയിൽ വളരെ ശക്തിയായി അടിച്ചു വീശുന്ന ഒരു കാറ്റ് ഞങ്ങളെ ബാധിച്ചു. കടുത്ത ഇരുട്ടിലാണ് ഞങ്ങൾ ഉള്ളത്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അഊദു ബിറബ്ബിൽ ഫലഖ്, അഊദു ബിറബ്ബിൻ നാസ് എന്നീ രണ്ട് സൂറത്തുകൾ കൊണ്ട് മന്ത്രിക്കാൻ തുടങ്ങി, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാൻ തുടങ്ങി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, യാ ഉഖ്ബതു തഅവ്വദ് ബിഹിമാ ഫമാ തഅവ്വദ മുതഅവ്വിദു ബിമിത്ലിഹിമാ. റസൂലുള്ള ഉഖ്ബത്ത് ഇബ്നു ആമിറിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉഖ്ബ, നീ ഈ രണ്ട് സൂറത്തുകൾ കൊണ്ട് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക. ഫ فما تعود متعوذ بمثلهما. ഈ രണ്ട് സൂറത്തുകൾക്ക് സമാനമായ മറ്റൊരു മന്ത്രവും ഭയപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ സൂറത്തിൻ്റെ പ്രാധാന്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റ് ഹദീസുകളിലും ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ടത് നമ്മൾ കഴിഞ്ഞ തവണ ഓർമ്മപ്പെടുത്തിയതാണ്. സൂറത്തുന്നാസിൻ്റെ വിശദീകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനോടടുത്ത സന്ദർഭങ്ങളിൽ അവിടുന്ന് വളരെ പ്രയാസപ്പെടുന്ന വേളയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്ത് കൊണ്ട് മന്ത്രിച്ചിട്ടുണ്ട് എന്നത് പ്രസിദ്ധമായ സംഭവമാണ്. അപ്പോൾ സഹോദര, നിനക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ഈ സൂറത്ത് ഓതിക്കൊണ്ട് മന്ത്രിക്കാൻ ഇതിൽ നിന്നൊക്കെ നീ പഠിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് മന്ത്രിക്കേണ്ടത്? ഈ സൂറത്തുകൾ നീ ഓതുക, നിന്റെ കയ്യിലേക്ക് ഓതിയതിനു ശേഷം ചെറുതായി തുപ്പലം തെറിപ്പിച്ചുകൊണ്ട് ഊതുക, എന്നിട്ട് ശരീരത്തിൽ തടവാവുന്ന ഇടങ്ങളിലൊക്കെ ഈ സൂറത്ത് ഓതിയതിനു ശേഷം തടവുക. ഇങ്ങനെയാണ് ഈ സൂറത്ത് കൊണ്ട് മന്ത്രിക്കേണ്ടത്. ഈ സൂറത്തിന്റെ ആദ്യത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖുൽ, പറയുക അള്ളാഹുവിന്റെ റസൂലെ, അഊദു ബിറബ്ബിൽ ഫലഖ്. ഖുൽ, പറയുക, അഊദു, ഞാൻ രക്ഷ തേടുന്നു. അഊദു എന്ന വാക്ക് നമ്മൾ മുന്നേ എടുത്തതാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, റബ്ബുൽ ഫലഖിനെ കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു എന്ന് പറയുക അള്ളാഹുവിന്റെ റസൂലെ. അൽ ഫലഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുലരിയാണ്, സുബ്ഹാൻ. പുലരി ഇരുട്ടിനെ വകഞ്ഞു നീക്കി, പേടിയെ നീക്കുന്ന, ഭയം നീങ്ങി വ്യക്തതയും സമാധാനവും സ്വസ്ഥതയും നിർഭയത്വവും കൊണ്ടുവരുന്ന സമയമാണ് പുലരിയുടെ സമയം. രാത്രി ആളുകൾ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ പേടിക്കാൻ അവർ സാധ്യതയുണ്ട്, അവർക്ക് പേടിയുണ്ടായേക്കാം. ആ പേടി നീക്കിക്കൊണ്ട് നിർഭയത്വം കൊണ്ടുവരുന്ന സമയമാണ് പുലരിയുടെ സമയം. ആ പുലരി നിനക്ക് നൽകിയ, ആകാശഭൂമികളിൽ രാത്രിയും പകലും നിശ്ചയിച്ച പകലിൻ്റെ റബ്ബിനോട്, പുലരിയുടെ റബ്ബിനോട്, അതിൻ്റെ രക്ഷിതാവിനോട് അള്ളാഹുവിൻ്റെ റസൂലെ നീ രക്ഷ തേടുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം കൽപ്പിക്കുന്നത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പറയുക അള്ളാഹുവിൻ്റെ റസൂലെ, ഞാനിതാ രക്ഷ തേടുന്നു. ബിറബ്ബിൽ ഫലഖ്, പുലരിയുടെ രക്ഷിതാവിനെ കൊണ്ട് ഞാനിതാ രക്ഷ തേടുന്നു. രണ്ടാമത്തെ ആയത്തിൽ എന്തിൽ നിന്നാണ് നീ രക്ഷ തേടേണ്ടത് എന്ന കാര്യമാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹു പറയുന്നു, മിൻ ഷർരി മാ ഖലഖ. മിൻ ഷർരി മാ ഖലഖ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് നീ രക്ഷ തേടേണ്ടത് എന്തിൽ നിന്നാണ്? മിൻ ഷർ, ഷെറിൽ നിന്നാണ്, ഉപദ്രവത്തിൽ നിന്നാണ്, പ്രയാസത്തിൽ നിന്നാണ്, തിന്മയിൽ നിന്നാണ്. എന്തിൻ്റെ തിന്മയിൽ നിന്ന്? മാ ഖലഖ, ഐ മാ ഖലഖ റബ്ബ്, അള്ളാഹു എന്തൊന്നിനെ സൃഷ്ടിച്ചിട്ടുണ്ടോ ആ സൃഷ്ടിച്ചവയുടെ എല്ലാം ഷെറിൽ നിന്ന് അള്ളാഹുവെ ഞാൻ രക്ഷ തേടുന്നു. നോക്കൂ നിങ്ങൾ, ഈ വാക്കിൽ എല്ലാ ഷെറുകളും ഉൾപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച എന്തെല്ലാം വസ്തുക്കളുണ്ടോ ആ വസ്തുക്കൾക്ക് എന്തെല്ലാം ആ വസ്തുക്കൾക്കെല്ലാം എന്തെല്ലാം തിന്മകളുണ്ടോ ആ തിന്മകളിൽ നിന്നൊക്കെ ഞാൻ രക്ഷ തേടുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ സൃഷ്ടിച്ച വസ്തുക്കൾ, ആ വസ്തുക്കൾക്ക് എന്തെല്ലാം തിന്മകളുണ്ടോ ആ തിന്മകളിൽ നിന്നൊക്കെ ഞാൻ രക്ഷ തേടുകയാണ് ഇന്നത് എന്ന് പ്രത്യേകമായി ഇവിടെ പറയുന്നില്ല. മറിച്ച് എല്ലാ തിന്മകളും എല്ലാ കുഴപ്പങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഈ പറഞ്ഞതിൽ ഉൾപ്പെടുകയാണ്. മിൻ ഷർരി മാ ഖലഖ് എന്ന് പറയുമ്പോൾ അള്ളാഹു പറച്ച എല്ലാ ഷെറും അതിൽ ഉൾപ്പെടും. അല്ലെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, പറഞ്ഞതിൽ നമ്മുടെ ഷെറു വരെ ഉൾപ്പെടും എന്നതാണ്. ഷെറിൻ്റെ കൂട്ടത്തിൽ ഒരു ഷെറു ഏതാണ്? നമ്മുടെ മനസ്സിനെ കൊണ്ടുള്ള ഷെറാണ്. നമ്മൾ ജുമാഅകളുടെ തുടക്കത്തിൽ കേൾക്കാറുണ്ട്, അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിനാ. ونعوذ بالله ان الله അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. മിൻ ഷുറൂരി അൻഫുസിനാ, നമ്മുടെ തന്നെ മനസ്സുകളുടെ, നമ്മുടെ തന്നെ ഷർറുകളിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. നമുക്ക് ഷർറുണ്ട്, നമ്മുടെ തിന്മകളുണ്ട്, നമ്മുടെ മനസ്സുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇന്നന്നസ്സല അമ്മാറത്തും ബിസു, തീർച്ചയായും മനസ്സ്, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, ദേഹേച്ഛകൾ, അത് തിന്മക്ക് പ്രേരിപ്പിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഷർറുണ്ട്. എന്റെ ഷർറിൽ നിന്ന് അള്ളാഹു എന്നെ രക്ഷ ചോദിക്കുകയാണ്. എന്റെ ചുറ്റുപാടുമുള്ള ആളുകളിൽ ഷർറുണ്ട്, എന്റെ ഭാര്യയിൽ ഷർറുണ്ട്, മക്കളിൽ ഷർറുണ്ട്, കുടുംബത്തിൽ ഷർറുണ്ട്. ആ ഷർറുകളിൽ നിന്നൊക്കെ അള്ളാഹു ഞാൻ എന്നോട് രക്ഷ ചോദിക്കുകയാണ്. ഷർറ് എന്നെ ബാധിക്കരുത്, ആ ഷർറ് അതിൽ ഞാൻ അകപ്പെട്ടു പോകരുത്, ആ ഷർറ് എന്നെ അള്ളാഹുവെ നിന്നെ മറക്കുന്നതിലേക്ക് നയിക്കരുത്, നിന്നെ വിസ്മരിക്കുന്നതിലേക്ക് നയിക്കരുത്, എന്നെ അത് സംരക്ഷിച്ചു നീ സംരക്ഷിച്ചു നിർത്തണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അപ്പോൾ എല്ലാ ഷർറുകളും ഈ പറഞ്ഞതിൽ ഉൾപ്പെട്ടു. മിൻ ഷർറി മാ ഖലഖ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച എന്തെല്ലാം ഉണ്ടോ, ജിന്നുകളാകട്ടെ, മനുഷ്യരാകട്ടെ, മൃഗങ്ങളാകട്ടെ, ജീവനില്ലാത്ത വസ്തുക്കളാകട്ടെ, ഇങ്ങനെ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അവയുടെ എല്ലാം ഷറിൽ നിന്ന് അള്ളാഹു ഞാൻ എന്നോട് രക്ഷ ചോദിക്കുകയാണ്. അല്ലെ, ഇതിൽ സഹോദരങ്ങളെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പാഠം എന്താണ്? ഷറുകളിൽ നിന്ന്, നാം പേടിക്കുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്, ഔലിയാക്കന്മാരോടല്ല, അമ്പിയാക്കന്മാരോടല്ല, സ്വാലിഹീങ്ങളോടല്ല, മറ്റാരോടുമല്ല, അള്ളാഹുവിനോടാണ് രക്ഷ ചോദിക്കേണ്ടത്. അള്ളാഹുവിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അബ്ദുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത അലാ അൻ യദുറൂക ബിഷൈഇൻ ലം യദുറൂക ബിഷൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു അലൈക. ഇബ്നു അബ്ബാസ്, മനുഷ്യരെല്ലാം നിന്നെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയാലും എല്ലാ ലോകവും നിനക്കെതിരെ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു നിനക്ക് വിധിച്ചതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ ആ വിശ്വാസം ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടതുണ്ട്. അവൻ ഉറുക്കുകളിൽ അഭയം തേടാൻ പാടില്ല, ഏലസുകളിൽ അഭയം തേടാൻ പാടില്ല, ശിർക്കൻ മന്ത്രങ്ങളിൽ അഭയം തേടാൻ പാടില്ല, മന്ത്രവാദികളിൽ അഭയം തേടാൻ പാടില്ല, ജ്യോത്സ്യന്മാരുടെ അടുക്കൽ ചെല്ലാൻ പാടില്ല. അവൻ അഭയം തേടി ചെല്ലേണ്ടത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിൻ്റെ അടുക്കലാണ് അവന് അഭയം ലഭിക്കാനുള്ളത് എന്ന ബോധ്യം അവന് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഈ ആയത്ത് നിങ്ങൾ നോക്കൂ, ദുനിയാവിൽ എന്തൊക്കെ ഷർറുണ്ടോ അതിൽ നിന്നൊക്കെ രക്ഷ തേടേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. അപ്പൊ ഈ സൂറത്ത് പഠിച്ച മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവരോട് രക്ഷ തേടുക, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക? ബദ്രീങ്ങൾ, അവരുടെ അടുക്കൽ അവരോട് രക്ഷ ചോദിക്കുന്ന ആളുകളുണ്ട്, ബദ്രീങ്ങളെ കാക്കണേ എന്ന് പറയുന്നവരുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബദ്രീങ്ങളുടെ പേര് വീട്ടിൽ എഴുതി വെച്ചാൽ മോഷണം സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെയാണ് സഹോദര, ഈ സൂറത്ത് പഠിച്ചതിന് ശേഷം ദുനിയാവിലുള്ള എല്ലാ ഷർറുകളിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടാനാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്? ഏതെങ്കിലും ഒരു ഷർറ് അല്ലെ, ഈ ആയത്ത് എല്ലാ ഷർറിനെയും കുറിച്ചാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു ഷർറ് നിങ്ങൾ നബിയോട് രക്ഷ ചോദിച്ചോളൂ എന്ന് അള്ളാഹു പറഞ്ഞോ? ഏതെങ്കിലും ഒരു തിന്മയിൽ നിന്ന് രക്ഷ തേടാൻ നിങ്ങൾ ഏതെങ്കിലും വലിയനെ വിളിച്ചോളൂ എന്ന് പറഞ്ഞോ? ഏതെങ്കിലും ഒരു ഷർറിൽ നിന്ന് രക്ഷ തേടാൻ നിങ്ങൾ ഉറുക്ക് കെട്ടിക്കോളൂ, ഏലസ് കെട്ടിക്കോളൂ എന്ന് അള്ളാഹു പറയുന്നുണ്ടോ? ഇല്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറഞ്ഞ മഹത്തരമായ പാഠമാണ്. രക്ഷ തേടി ചെല്ലേണ്ടത് അള്ളാഹുവിൻ്റെ അടുക്കലാണ്, അഭയം തേടി ചെല്ലേണ്ടത് അള്ളാഹുവിൻ്റെ അടുക്കലാണ്. വതവക്കൽ അലൽ ഹയ്യ് അല്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്തവനായ എന്നെന്നും ജീവിക്കുന്ന അള്ളാഹുവിനോട് നീ രക്ഷ തേടുക, അവൻ്റെ മേൽ നീ ഭരമേൽപ്പിക്കുക എന്ന് അള്ളാഹു അറിയിക്കാൻ. മറ്റെല്ലാ മനുഷ്യന്മാരും മൊഹീദ്ദീൻ ഷേഖിനോട് രക്ഷ തേടുന്ന ആളുകളുണ്ട്. മൊഹീദ്ദീൻ ഷേഖിന് എന്തിൽ നിന്നെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നെങ്കിൽ അദ്ദേഹം മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമായിരുന്നു. മരണത്തെ ഭയക്കാത്ത ആരാണുള്ളത്? അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? അദ്ദേഹം മരിച്ചുപോയില്ലേ? അപ്പോൾ മരിക്കാത്ത റബ്ബുണ്ട്, അവനോടാണ് അഭയം തേടേണ്ടത് എന്ന കാര്യം ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ആയത്ത്. മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വമിൻ ഷർറി ഗാസിഖിൻ ഇദാ വഖബ്, വമിൻ ഷർറി ഗാസിഖിൻ ഇദാ വഖബ്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മൂന്നാമത്തെ ആയത്ത് മുതൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അവ്യക്തമായി നിലകൊള്ളുന്ന ചില ഷർറുകൾ വ്യക്തതയില്ലാതെ സൂക്ഷ്മമായി ഗോപ്യമായി നിലകൊള്ളുന്ന ഇരുട്ടിൻ്റെ മറവിൽ നടക്കുന്ന ചില തിന്മകളിൽ നിന്ന് രക്ഷ നേടാൻ നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് തുടക്കത്തിൽ പുലരിയെക്കുറിച്ച് പറഞ്ഞത്. പിന്നീട് പറയുന്ന തിന്മകൾ, ഇനി പറയാൻ പോകുന്ന തിന്മകളൊക്കെ ഒരു തരത്തിൽ ഒരു അവ്യക്തമായ തിന്മയാണ്. അതിൻ്റെ വ്യക്തത പെട്ടെന്ന് പ്രകടമാവുകയില്ല, ആളുകൾക്ക് ബോധ്യപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഇനിയുള്ള ആയത്തുകളിൽ വ്യക്തത കുറഞ്ഞ തിന്മകളെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സംസാരിക്കുന്നത്. വമിൻ ഷർറി ഗാസിഖിൻ, വമിൻ ഷർറി ഗാസിഖിൻ, അള്ളാഹുവെ ഞാൻ രക്ഷ തേടുന്നു, മിൻ ഷർറ് ഷർറിൽ നിന്ന്, ഗാസിഖിൻ ഗാസിഖിൻ്റെ ഷർറിൽ നിന്ന്. ഗാസിഖ് എന്ന് പറഞ്ഞാൽ ഇരുട്ട് കടുത്തു നിൽക്കുന്ന രാത്രിയാണ്, കടുത്ത ഇരുട്ടുള്ള കൂരിരുട്ടുള്ള രാത്രിയാണ് ഗാസിഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇദാ വഖബ ഐ ഇദാ ദഖല വഅളമ, രാത്രി അതിൻ്റെ ഷർറിൽ നിന്ന് അള്ളാഹുവെ ഞാൻ രക്ഷ ചോദിക്കുന്നു, ഇദാ വഖബ അത് പ്രവേശിക്കുകയും അതിൻ്റെ ഇരുട്ട് പരക്കുകയും വെളിച്ചമില്ലാതെയാവുകയും ചെയ്താൽ. ഇരുട്ട് കനക്കുന്ന രാത്രികൾ, തീർത്തും വെളിച്ചമില്ലാത്ത രാത്രികൾ, ഇരുട്ട് കടുക്കുന്ന സന്ദർഭങ്ങൾ, ആ സമയത്തിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. ഈ സമയം പിശാചും അതുപോലെ തന്നെ മോശമായ ആളുകളും അതുപോലെ വൃത്തികെട്ട ആത്മാവുകളും ഉപദ്രവകാരികളായ ജന്തുക്കളുമൊക്കെ അവയുടെ സ്ഥലങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയമാണ്. അവർ ഉപദ്രവിക്കാൻ വേണ്ടി, ഉപദ്രവം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം രാത്രിയാണ്. ഇന്നിപ്പോൾ ഇത്രയും കാലമായി നമുക്ക് വെളിച്ചവും ലൈറ്റും ഒക്കെ വന്നു, പക്ഷെ എങ്കിൽ കൂടി രാത്രിയാണ് ഉപദ്രവത്തിൻ്റെ ആളുകളെ ഉപദ്രവിക്കാനും ഉൾമ ചെയ്യാനും അതിക്രമം പ്രവർത്തിക്കാനും ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം തന്നെ രാത്രിയാണ്. മാത്രമല്ല ഈ സമയം വിഷജന്തുക്കളും മറ്റുമൊക്കെ അവയുടെ മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഉപദ്രവകാരികളായ ജീവികൾ പുറത്തിറങ്ങുന്ന സമയം കൂടിയാണ്. അപ്പം അതുകൊണ്ട് വമിൻ ഷർറി ഗാസിഖിൻ ഇദാ വഖബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാത്രിയിൽ പ്രത്യേകമായി അധികരിക്കുന്ന തിന്മകൾ, ആ തിന്മകളിൽ നിന്നെല്ലാം അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ് ഈ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ രാത്രി അതിൻ്റെ ഷർറിൽ നിന്ന്, അതിൻ്റെ ഇരുട്ട് കനക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ഷർറിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നാലാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമിൻ ഷർറിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ്, വമിൻ ഷർറിൻ നഫ്ഫാസാതി ഫിൽ ഉഖദ്, വമിൻ അതോടൊപ്പം ഞാൻ രക്ഷ തേടുന്നു ഇതിൽ നിന്നുകൂടി. വമിൻ എന്ന ഈ ഒരു കാര്യത്തിൽ നിന്നുകൂടി, എന്താണ് ആ കാര്യം? ഷർ തിന്മയിൽ നിന്ന്, അന്നഫാസാത്ത് നഫാസാത്തിൻ്റെ തിന്മയിൽ നിന്ന്. നഫാസാത്ത് എന്ന് പറഞ്ഞ നഫസ എന്ന് പറഞ്ഞാൽ ഊതുന്നതിനാണ് നഫസ എന്ന് പറയുക. നഫാസാത്ത് എന്ന് പറഞ്ഞാൽ ഊതുന്ന സ്ത്രീകളാണ് ഇവിടുത്തെ ഉദ്ദേശം. വമിൻ ഷർറി നഫാസാത്തി ഫിൽ ഉഖദ്, ഉഖദ് കെട്ടുകൾ, കെട്ടുകളിൽ ഊതുന്നവരുടെ, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ ഷർറുകളിൽ നിന്ന് അള്ളാഹു എന്നോട് രക്ഷ ചോദിക്കുന്നു. കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാരണം ചെയ്യുന്ന സ്ത്രീകളാണ്. എന്തുകൊണ്ടാണ് ഇവിടെ സ്ത്രീകളെ പറഞ്ഞത്? ചില പണ്ഡിതന്മാർ പറഞ്ഞു, കാര്യമായി സിഹറിലേക്ക് ആകർഷിക്കപ്പെടുകയും അതിലേക്ക് അത് പ്രവർത്തിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്നത് പൊതുവെ സ്ത്രീകളാണ്, അതുകൊണ്ടായിരിക്കാം ഇവിടെ സ്ത്രീകളെ പ്രത്യേകം പറഞ്ഞത്. കുറച്ച് പണ്ടത്തെ കാലത്തൊക്കെ ഇത് കൂടുതലായിരുന്നു, ഭർത്താവ് രണ്ടാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തെ ഭാര്യ പോയി സിഹറയും, അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാര്യ ചിലപ്പോൾ പോയിട്ട് ആദ്യത്തെ ഭാര്യക്കെതിരെ സിഹറയും. ഇങ്ങനെയൊക്കെ പണ്ട് വ്യാപകമായി സംഭവിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സിഹർ, അതുപോലെ ഭർത്താവിൻ്റെ സ്നേഹം വർദ്ധിപ്പിക്കാൻ സിഹർ ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അപ്പം ഇങ്ങനെ സ്ത്രീകൾ കെട്ടുകളിൽ ഊതുന്ന മാരണക്കാരായ സ്ത്രീകൾ, അവരുടെ തിന്മകളിൽ നിന്ന് അള്ളാഹുവെ, അവരുടെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവെ ഞാൻ എന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ആയത്തിൽ നിന്ന് സിഹർ അത് ഫലിക്കുമെന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ചില ആളുകൾ പറയാറുള്ളത് സിഹർ അതിന് യാഥാർത്ഥ്യമില്ല, അത് ഫലിക്കുകയില്ല, അത് യാതൊരു നിലക്കും ഒരു ഉപദ്രവവും ചെയ്യുകയില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത് തെറ്റാണ്. അതിന് അനേകം തെളിവുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, അതുപോലെ തന്നെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ പൊതുവെ അംഗീകരിച്ച കാര്യമാണത്. വളരെ വിരലുണ്ടാവുന്ന ആളുകൾ, പഴച്ച കക്ഷികളിൽപ്പെട്ട ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ സിഹർ ഫലിക്കില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അഹ്ലു സുന്നത്തിലില്ല. കാരണം അത് അനുഭവം കൊണ്ട് തെളിഞ്ഞ കാര്യമാണ്, ഖുർആനും ഹദീസും കൊണ്ട് തെളിഞ്ഞ കാര്യമാണ്, പണ്ഡിതന്മാരുടെ വാക്കുകൾ കൊണ്ട് തെളിഞ്ഞ കാര്യമാണ്, ബുദ്ധിയുള്ള ആളുകൾ അംഗീകരിക്കുന്ന കാര്യമാണ്. എല്ലാ മതങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള പരാമർശവുമുണ്ട്. ഇസ്ലാമിൽ മാത്രം പറഞ്ഞൊരു കാര്യം എന്നല്ല, മറ്റു മതങ്ങളിലൊക്കെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ സിഹർ അത് ഫലിക്കുമെന്നതിന് ഈ ആയത്ത് തെളിവാണ്. കാരണം എന്താ, ഇവിടെ നോക്കൂ, നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉപദ്രവമുള്ള കാര്യങ്ങളാണ്. ആ കൂട്ടത്തിലാണ് സിഹ്റിന് എണ്ണിയിട്ടുള്ളത്. സിഹ്റിന് ഒരു ഉപദ്രവവും ഇല്ലായിരുന്നെങ്കിൽ, ഒരു സ്ത്രീ കെട്ടിൽ ഊതുക എന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ലെങ്കിൽ, പിന്നെന്തിനാണ് ഇവിടെ ശർറിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നത്? അപ്പോൾ സിഹ്റിന് ഉപദ്രവം ചെയ്യാൻ സാധിക്കും എന്നത് ഈ പറഞ്ഞ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റ് ആയത്തുകളിൽ നിന്നും അത് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ ഈ സന്ദർഭത്തിൽ സിഹറുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിലേക്ക് കൂടുതലായി ഞാൻ പോകുന്നില്ല. വമിൻ ഷർറി നഫാസാത്തി ഫിൽ ഉഖദ് വമിൻ ഷർറി ഹാസിദിൻ ഇദാ ഹസദ്. ഇത് അവസാനത്തെ ആയത്താണ്, അഞ്ചാമത്തെ ആയത്താണ്. വമിൻ ഷർറി ഹാസിദ്, അള്ളാഹുവെ ഹാസിദിന്റെ ഷർറിൽ നിന്ന്. ഹാസിദ് എന്ന് പറഞ്ഞാൽ അസൂയക്കാരനാണ്. ഇദാ ഹസദ, അവൻ അസൂയ വെക്കുന്ന സന്ദർഭത്തിൽ അസൂയക്കാരന്റെ ഷർറിൽ നിന്നും അവന്റെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അസൂയ വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യർ അവർക്ക് എല്ലാവർക്കും അസൂയ ഉണ്ടാവുന്നതാണ്. സൈമി റഹിമഅള്ളാ അദ്ദേഹം പറഞ്ഞു, ലാ യഖ്ലു ജസദു മിനൽ ഹസദ്, ഒരാളുടെ ശരീരവും അസൂയയിൽ നിന്ന് മുക്തമല്ല. എല്ലാവർക്കും അസൂയ ഉണ്ടാവും. നമ്മളെക്കാൾ കൂടുതൽ നന്മ ഒരാളിൽ കണ്ടാൽ അത് എനിക്കും ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ല. പക്ഷേ അസൂയക്കാരൻ ഉപദ്രവകാരിയാവുന്നത് എപ്പോഴാണ്? മറ്റുള്ളവരുടെ നന്മ നഷ്ടപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ്. അത് ആഗ്രഹിക്കുക എന്നത് തന്നെ വേറൊരുത്തന്റെ നന്മ നശിക്കണമെന്ന് ആഗ്രഹിക്കൽ തന്നെ തെറ്റാണ്. അത് നശിക്കുകയും അതുപോലെ തന്നെ എനിക്ക് ആ നന്മ കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, അവന്റെ നശിച്ചു കണ്ടാൽ മതി എന്ന് ചിന്തിക്കുകയാണെങ്കിലോ ഇത് കൂടുതൽ ഉപദ്രവകാരിയാണ്. അതോടൊപ്പം അസൂയ, അവന്റെ അസൂയ കാരണത്താൽ മറ്റുള്ളവരുടെ നന്മകൾ നശിപ്പിക്കാൻ വേണ്ടി അവൻ പ്രവർത്തനം തുടങ്ങിയാലോ അത് കൂടുതൽ ഉപദ്രവമാണ്. ഇപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് അസൂയക്കാരൻ അവന്റെ അസൂയ വെക്കുന്ന സമയം, അതായത് അവൻ തന്റെ അസൂയ കാരണത്താൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സമയം. എന്താ പ്രവർത്തിക്കുക? അവന്റെ സമ്പാദ്യത്തിലാണ് അസൂയ ഉള്ളത് എങ്കിൽ സമ്പാദ്യം നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക, ചതിക്കുക, വഞ്ചിക്കുക, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും വഴികൾ കണ്ടെത്തുക. ഇങ്ങനെ മറ്റുള്ളവന്റെ നന്മ തകർക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അവൻ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അവനെ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. അസൂയ എന്നത് വർദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ ഉപദ്രവം ഉണ്ടാക്കി കളയും. അപ്പൊ അതിൽ നിന്ന് അള്ളാഹുവേ ഞാൻ രക്ഷ ചോദിക്കുകയാണ്. അസൂയക്കാരന്റെ ഉപദ്രവങ്ങളിൽ പെട്ട ഒരു ഉപദ്രവമാണ് കണ്ണീർ എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഐനു ഹഖ്ഖുൻ, കണ്ണീർ സത്യമാണ്, അത് സംഭവിക്കും, അത് യാഥാർത്ഥ്യമുണ്ട്. അതിൽ പെട്ടതാണ് ഈ കണ്ണീർ. അസൂയക്കാരൻ ചിലപ്പോൾ അസൂയ കൊണ്ട് കണ്ണെറിയും. അങ്ങനെ കണ്ണെറിഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ ചില ഉപദ്രവങ്ങൾ വരുത്തി വെക്കും. അങ്ങനെ ആ ഉപദ്രവങ്ങൾ സംഭവിക്കുന്നത് അതിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ് എന്ന് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ രക്ഷ ചോദിക്കുകയാണ്. അസൂയ വെക്കുന്ന ആളുകൾ രണ്ട് രൂപത്തിലുണ്ട്. ഒരു വിഭാഗം അസൂയ വെച്ച് മനസ്സിൽ മാത്രം കൊണ്ടു നടക്കുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗം അസൂയ വെക്കുകയും ആ അസൂയയുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. ഈ പറഞ്ഞ രണ്ടാളുകളും ഈ പറഞ്ഞ സൂറത്തിൽ ഉൾപ്പെടും. ഈ പറഞ്ഞ സൂറത്തിൽ പറഞ്ഞ ഈ മൂന്ന് ഈ പറഞ്ഞ ഈ ആയത്തിൽ പറഞ്ഞ ഹാസിദ് എന്ന പരിധിയിൽ ഉൾപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഈ പറഞ്ഞ തിന്മയിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. കാരണം ഹസദ് എന്നത് ദുനിയാവിൽ ആദ്യം സംഭവിച്ച തിന്മയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കൾ പരസ്പരം അസൂയ വെച്ചിട്ടാണ് അതിൽ ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ കാരണമായത്. അപ്പോൾ സഹോദര, നമ്മുടെ മനസ്സിൽ നിന്ന് അസൂയ എന്നത് നമ്മൾ നീക്കാൻ പരമാവധി ശ്രമിക്കണം. അത് പെട്ടെന്ന് കയറി വരും. അത് രക്ഷപ്പെടാനുള്ള വഴികളിൽ ഒന്നാണ് നമ്മൾക്ക് ആരോടാണോ അസൂയ തോന്നുന്നത് അവനു വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക എന്നത്. അസൂയ നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് രക്ഷപ്പെടാനുള്ള ഒരു വഴി എന്താണ്? ആരോടാണോ നമുക്ക് അസൂയ തോന്നുന്നത് അവനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നന്നായി ചിന്തിക്കുക. അള്ളാഹു ഒരാൾക്ക് നന്മ നൽകി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അള്ളാഹു അവന് ആ നന്മ ഉദ്ദേശിക്കുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനോട് ദേഷ്യം കാണിക്കുക എന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. അപ്പം ഞാൻ എൻ്റെ അല്ലാത്ത എൻ്റെ ഒരു സുഹൃത്തിന് കുറേ പണം കിട്ടിയിട്ടുണ്ട്, എനിക്കത് അസൂയ തോന്നാൻ പാടില്ല. കാരണം അള്ളാഹുവിന് അത് ലഭിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തോട് ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? ഞാൻ ഒരിക്കലും ദേഷ്യം കാണിക്കാൻ പാടില്ല. അപ്പോൾ സഹോദര, ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ രക്ഷ തേടേണ്ട ഷർറുകളിൽ പെട്ടതാണ്. ഇവിടെ പറഞ്ഞ മൂന്ന് തിന്മകളും, ഒന്ന് രാത്രിയാണ്, രണ്ട് സാഹിറിന്റെ തിന്മയാണ്, മൂന്ന് അസൂയക്കാരന്റെ തിന്മയാണ്. ഈ പറഞ്ഞ മൂന്ന് തിന്മകളും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവയെല്ലാം ഒരു നിലക്ക് ഗൂഢമായ തിന്മകളാണ്, വ്യക്തതയില്ലാത്ത പുറമേക്ക് പെട്ടെന്ന് പ്രകടമാകാത്ത തിന്മകളാണ്. അതുകൊണ്ടാണ് ഈ തിന്മകളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പുലരിയുടെ റബ്ബിനോട് രക്ഷ തേടിയത്. പുലരി വ്യക്തത വരുത്തുന്ന സമയമാണ്. ഈ പറഞ്ഞ തിന്മകൾ അവ്യക്തമായ തിന്മകളാണ്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പുലരിയുടെ റബ്ബിനോടാണ് രക്ഷ ചോദിക്കേണ്ടത് എന്ന പാഠമാണ് ഈ സൂറത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഈ സൂറത്തിൽ അനേകം പാഠങ്ങളുണ്ട് സഹോദരങ്ങളെ. നമ്മൾ ഈ തിന്മകളെ ഗുരുതരമായി കാണണം, ശ്രദ്ധിക്കണം, അതിനെതിരെ പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. അതോടൊപ്പം ഈ തിന്മകളുടെ വക്താക്കളായി നമ്മൾ വരുന്നതിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. മുസ്ലിമീങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് ഈ പറഞ്ഞ പ്രാർത്ഥനകൾ. അതിൽ നമ്മൾ ഉൾപ്പെടുക എന്നുള്ളത് എത്ര ഗുരുതരമാണ്. രാത്രിയിൽ ദുൽമു ചെയ്യുന്ന, ജനങ്ങളെ ഉപദ്രവിക്കാൻ ഇറങ്ങുന്ന ആളുകളായി നമ്മൾ മാറുക എന്നുള്ളത് എത്ര ഉപദ്രവകരമാണ്. അള്ളാഹുവിനോട് മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുക എന്നുള്ളത്, നമ്മുടെ ശർദിൽ നിന്ന് ജനങ്ങൾ രക്ഷ ചോദിക്കുന്ന അവസ്ഥയായിരിക്കും നമുക്ക് ഉണ്ടാവുക ഈ പറഞ്ഞ സ്വഭാവം നമുക്ക് വന്നു കഴിഞ്ഞാൽ. അതല്ലെങ്കിൽ നമ്മൾ അസൂയക്കാരനായി കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുക. അതല്ലെങ്കിൽ നമ്മൾ സിഹറിന്റെ വഴികളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇസ്ലാം ഒന്ന് തന്നെ അത് പുറത്ത് കളയും. അതോടൊപ്പം എത്രയോ മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളിൽ നമ്മൾ ഉൾപ്പെടുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്നായി ശ്രദ്ധിക്കണം ഈ തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ എന്ന കാര്യം. അള്ളാഹു സുബ്ഹാനഹു വതആല ഹഖിൽ ഉറച്ചു നിൽക്കാനും ദീന് നന്നായി പഠിക്കാനും നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലമു വസ്സവാബ് വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.